السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نسألك العفو والعافية والمعافاة. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم احفظنا واحفظ المسلمين في كل مكان. أما بعد، سهودرنا شيخ الإسلام ابن تيمية رحمه الله أدهتنا الوصية الصغرى ينا رسالة لما البرجورنا ഈ റിസാലയിൽ നിങ്ങളുടെ കയ്യിലുള്ള കോപ്പിയിൽ മൂന്നാമത്തെ പേജിലെ അവസാനത്തേതിന് തൊട്ടു മുമ്പുള്ള പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഫലം മാ ഖദ ബിഹാതൈനിൽ കലിമതൈനി ഹഖ് അല്ലാഹി മിൻ അമലി സ്വാലിഹി വഇസ്ലാഹിൽ ഫാസിദി قال وخالق الناس بخلق حسن وهو حق الناس. شيخ الاسلام رحمه الله نبي صلى الله عليه وسلم يوده معاذ رضي الله عنه نلقيا ഉപദേശമടങ്ങുന്ന ഹദീസാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗം, അതിന്റെ വിശദീകരണം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. തിന്മ സംഭവിച്ചു പോയാൽ അതിനെ മായ്ച്ചു കളയുന്ന നന്മ ചെയ്യുക, അതാണ് ഇസ്ലാഹുൽ ഫാസിദ്, മോശമായി പോയത് നന്നാക്കുക. ഇത് കഴിഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, വഖാലഖ് നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നീ നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക. അതാണ് ഷൈഖുൽ ഇസ്ലാം ഇവിടെ വിവരിക്കുന്നത്. ഫലമ്മാ ഖദാ ബിഹാതൈനിൽ കലിമതൈൻ, ഈ രണ്ട് വാചകങ്ങൾ കൊണ്ട്, അഥവാ അള്ളാഹുവിനെ എവിടെയായിരുന്നാലും സൂക്ഷിക്കുക, തിന്മ സംഭവിച്ചു പോയാൽ മായ്ച്ചു കളയാവുന്ന നന്മ ചെയ്യുക, ഈ രണ്ട് വാചകങ്ങൾ, മിൻ അമലി സ്വാലിഹി, സൽക്കർമ്മം ചെയ്യാനും, വഇസ്ലാഹിൽ ഫാസിദി, മോശമായി പോയ ഭാഗം നന്നാക്കാനും പറഞ്ഞതിനു ശേഷം, ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, വഖാലിഖ് നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക, വഹുവ ഹഖുൻ നാസ്, അത് ഹദീസ് അല്ല, വഹുവ ഹഖുൻ നാസ്, അഥവാ ഷൈഖുൽ ഇസ്ലാം പറയുക, അത് ജനങ്ങളോടുള്ള ബാധ്യതയാണ്. ആദ്യം പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണെങ്കിൽ ഇത് ജനങ്ങളോടുള്ള ബാധ്യതയാണ്. വഖാലിഖ് നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് താങ്കൾ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഷൈഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നു, വജിമാഉ അൽ ഖുലുഖിൽ ഹസനി മഅ അന്നാസ്, ജനങ്ങളോടുള്ള സൽസ്വഭാവത്തിന്റെ ആകത്തുക എന്നാൽ, ജനങ്ങളോടുള്ള സൽസ്വഭാവത്തിന്റെ ആകത്തുക എന്നാൽ, അൻ തസില മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുകയും, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കലാണ്. എങ്ങനെ? ബിസ്സലാമി, സലാം പറഞ്ഞുകൊണ്ട്, വൽ ഇക്റാമി, അവനെ ആദരിച്ചുകൊണ്ട്, വദ്ദുആ ഇല, അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, വൽ ഇസ്തിഗ്ഫാർ, അവനു വേണ്ടി പാപമോചനം തേടിക്കൊണ്ട്, വസ്സനാഇ അലൈ, അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട്, വസ്സിയാറത്തില, അവനെ സന്ദർശിച്ചുകൊണ്ട്, അഥവാ നിനക്ക് ഇതൊന്നും നൽകാത്തവന് നീ നൽകുക എന്നത് സൽസ്വഭാവത്തിന്റെ ഭാഗങ്ങളിലൊന്നാണ്. വതുഅതീ മൻ ഹറമക, നിന്നോട് മുറിച്ചവനെ നീ ചേർക്കുക എന്നതാണ് ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം. തസ്ലമൻ ഖതഅക, ഇവിടെ പറയുകയാണ് തുഅതി മൻ ഹറമക, നിനക്ക് നൽകാത്തവന് നീ നൽകുക, നിനക്ക് നൽകാതെ പിടിച്ചു വെച്ചവന് നീ നൽകുക. എന്തൊക്കെ? മിന തഅലീം, അവന് നന്മ പഠിപ്പിച്ചു കൊടുക്കുക, വൽ മൻഫഅ, അവന് ഉപകാരം ചെയ്യുക, വൽ മാൽ, സമ്പത്തുകൊണ്ട് അവനെ സഹായിക്കുക. ഇത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. ഒന്നാമത്തേത് നിന്നെ മുറിച്ചവനോടുള്ള ബന്ധം നീ ചേർക്കുക. രണ്ടാമത്തേത് നിനക്ക് നൽകാതെ തടഞ്ഞു വച്ചവനോട് നീ അവന് നൽകുക. മൂന്നാമത്തേത് വതഅഫു അമ്മൻ ളമക, നിന്നോട് അക്രമം പ്രവർത്തിച്ചവന് നീ മാപ്പ് കൊടുക്കുക എന്നതാണ്. ഫിദമിൻ, ഒന്നുകിൽ രക്തത്തിന്റെ കാര്യത്തിൽ ചോര ചിന്തുക എന്ന രൂപത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഔമാലിൻ, അല്ലെങ്കിൽ സാമ്പത്തികമായി വല്ലതും വല്ല ദ്രോഹവും വരുത്തിയിട്ടുണ്ടെങ്കിൽ, വേറൊന്നിൻ, അല്ലെങ്കിൽ നിന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട വല്ല ദ്രോഹവും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് പുറത്തു കൊടുക്കുക എന്നത്. മുസ്തഹബ്, ഇതുവരെ പറഞ്ഞതിൽ ചിലത് വാജിബാണ്, ചിലത് മുസ്തഹബാണ്, അഥവാ നിർബന്ധമല്ല, പക്ഷേ പുണ്യകരമാണ്, ഏറെ നല്ലതാണ്. ഇത് ഹുസ്നുൽ ഖുലുഖ് എന്നതിനെ ഷെയ്ഖുലിസ്ലാം റഹിമഹുള്ള വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ അതിമഹത്തായ ചില വാചകങ്ങളാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് നൽകിയ ഉപദേശത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഖാലിഖുന്നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നത്. സൽസ്വഭാവം, ഹുസ്നുൽ ഖുലുഖ് എന്ന വാക്ക്, അത് പറയാൻ കേൾക്കാൻ വളരെ എളുപ്പവും മധുരവുമൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ തൗഫീഖ് ചെയ്തവർക്കല്ലാതെ അത് ലഭിക്കുകയില്ല. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാദു ഹദ്ദുൻ അദീം. ഒരു ശ്രേഷ്ഠമായ സ്വഭാവം വിവരിച്ചതിനു ശേഷം അള്ളാഹു പറഞ്ഞു, സബറുള്ളവർക്കല്ലാതെ അത് സാധിക്കുകയില്ല, അതുപോലെ വലിയ ഭാഗ്യമുള്ളവർക്കല്ലാതെ അത് സാധിക്കുകയില്ല. സൽസ്വഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഈ പറയുന്നവൻ അതിൽ നിങ്ങളെക്കാളും ശ്രേഷ്ഠത ഉള്ള ആളായതുകൊണ്ടല്ല, മറിച്ച് പരസ്പരമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംസാരവും ഇത് കേൾക്കുവാനുള്ള ഇരുത്തവും അള്ളാഹു സ്വീകരിക്കുകയും ഇത് മുഖേന റബ്ബ് സുബ്ഹാനഹു വതആല എനിക്കും നമുക്ക് ആ കാര്യം നഷ്ടമായവർക്കും റബ്ബ് സൽസ്വഭാവം ഹുസ്നുൽ ഖുലുഖ് നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഏതൊരു മുഅ്മിനെയും ആ സ്വഭാവം തനിക്കുണ്ടാകാൻ കൊതിപ്പിക്കുന്ന ഹദീസുകളാണ്. ചില ആളുകൾക്ക് അവരുടെ പ്രകൃതി തന്നെ സൽസ്വഭാവത്തിലായിരിക്കും. അവർക്ക് ആരും സൽസ്വഭാവവും ക്ഷമയും സഹനവും ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പ്രകൃതിയ അങ്ങനെയായിരിക്കും. അവർ നല്ല ദാനശീലരായിരിക്കും. അവർ പൊതുവെ വേഗം ദേഷ്യം വരാത്തവരായിരിക്കും. സഹനവും ക്ഷമയും ഉള്ളവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷജ് അബ്ദുൽ ഖൈസ്, അഷജ് അബ്ദുൽ ഖൈസ് ഗോത്രക്കാരനായ അഷജ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമ അല്ലാഹ്, താങ്കളിൽ രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവ ഗുണങ്ങൾ. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിൽമു വൽ അനാഹ്, ഒന്ന് ഹിൽമാണ്, സഹനമാണ്, അതുപോലെ വൽ അനാഹ്, അനാഹ് എന്നാൽ അവധാനത, എടുത്തുചാടാതെ സാവധാനം പ്രതികരിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. അഷജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹു എന്നെ നേരത്തെ അതിലായിക്കൊണ്ട് പഠിച്ചതാണോ? അതല്ല, ഞാൻ നേടിയെടുത്തതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അള്ളാഹു താങ്കൾ അതിലായി താങ്കളുടെ ജിബില്ലത്തിൽ താങ്കളുടെ പ്രകൃതിയിൽ അള്ളാഹു നൽകിയിട്ടുള്ള സ്വഭാവമാണ്. അഷജ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവ ഗുണങ്ങൾ എനിക്ക് നൽകിയ റബ്ബിനാണ് സ്തുതി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സൽസ്വഭാവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ ചിലർക്ക് പ്രകൃതിയാ ഉണ്ടാകും. വളരെ ചെറുപ്പത്തിലെ നല്ല മര്യാദയിൽ നടന്ന് അങ്ങനെ വലുതാകുമ്പോഴും ആ പെരുമാറ്റത്തിലും മര്യാദയിലും ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. ചില പ്രദേശങ്ങൾ അങ്ങനെയായിരിക്കും. പൊതുവെ നാട്ടിലെ ആളുകൾ നല്ല സ്വഭാവത്തിന് അറിയപ്പെട്ട ആളുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ ചില നാടുകളെക്കുറിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. ചില നാടുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ അങ്ങനെ വന്നത് കാണാം. അങ്ങനെ ചില ചില നാട്ടുകാരിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടാകാം, ചില കുടുംബക്കാരിൽ പൊതുവെ ചില സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം. അള്ളാഹു അങ്ങനെ നൽകിയവർ റബ്ബിനെ ഏറെ സ്തുതിക്കണം. വലിയ നിഅമത്താണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഒരു പണിയെടുക്കാതെ കിട്ടിയതാണ്. ഈ ഖുലുഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റിസ്ക്കാണ്. സ്വഭാവ ഗുണം എന്നത് അള്ളാഹു തരുന്ന റിസ്ക്കാണത്. അള്ളാഹു അത് സമ്പത്ത് നമുക്ക് വീതിച്ച് നൽകിയതുപോലെ വീതിച്ച് തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ലഭിച്ചവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും ആ സൽഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. എന്നാൽ അത് ലഭിക്കാത്ത ആളുകൾ അവർ ഞാനിങ്ങനെയാണ്, ഞാൻ മാറുകയില്ല എന്ന് പറഞ്ഞുകൂടാ, ഇതെന്റെ പ്രകൃതമാണ്, എന്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൂടാ. മറിച്ച് അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യണം. നിരാശപ്പെടരുത്. ഒരിക്കലോ രണ്ട് തവണയോ അല്ല എത്ര തവണയോ നീ കടിച്ചുപിടിക്കാൻ ശ്രമിച്ച സൽ സ്വഭാവത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ നിരാശപ്പെടേണ്ടതില്ല. ഇന്നവൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നവൽ ഹിൽമു ബിത്തഹല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറിവ് പഠിച്ചു നേടിയെടുക്കാൻ മാത്രം സാധിക്കുന്ന കാര്യമാണ്, അറിവ് വെറുതെ കിട്ടുകയില്ല. ഇന്നവൽ ഇൽമു ബിത്തഅല്ലും, പഠിച്ചു മാത്രമേ ഇൽമു കിട്ടുകയുള്ളൂ. വ ഇന്നവൽ ഹിൽമു ബിത്തഹല്ലും, സഹനശീലം അത് സഹിച്ചു മാത്രമേ കിട്ടുകയുള്ളൂ. സഹിച്ച് അത് നേടിയെടുക്കുക എന്നതാണ് കാര്യം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് അവനോടുള്ള ആത്മാർത്ഥമായ അവന്റെ ശ്രമവും അള്ളാഹുവിനോടുള്ള ദുആവും കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വതആല അത് നൽകും. അത് ലഭിച്ചാൽ സഹോദരങ്ങളെ, വലിയ ഭാഗ്യമാണ് അത് മുഖേന ഒരാൾക്ക് ലഭിക്കുന്നത്. കാരണം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന ഖിയാറക്കും അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, നിങ്ങളിൽ ആരാണോ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ അവനാണ്. ഇത് ഏതൊരു മുസ്ലിമിനെയും കൊതിപ്പിക്കുന്ന കാര്യമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സ്നേഹിക്കുക, നമ്മിലെ എന്താണ് ആ കാര്യത്തിൽ പരിഗണിക്കപ്പെടുക, സൽസ്വഭാവമാണ്. നോക്കൂ മറ്റൊരു ഹദീസ്, ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള, ഇമാം അൽബാനി സഹീഹാണെന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഅ്മിന ലയുദ്രിക്കു ബിഹുസ്നിൽ ഖുലുഖി ദറജത സായിമിൽ ഖായിം. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ തന്റെ സൽ സ്വഭാവം കൊണ്ട് സായിമിന്റെയും ഖായിമിന്റെയും ദറജ അവൻ എത്തിപ്പിടിക്കുന്നതാണ്. സായിമാരൻ നോമ്പുകാരൻ, അതായത് നീണ്ടു നിൽക്കുന്ന നോമ്പുകാരൻ. ഖായിമെന്നാൽ നിസ്കരിക്കുന്ന ആൾ, സുദീർഘമായ നിസ്കാരം നിർവഹിക്കുന്ന ആൾ, ധാരാളമായി നോമ്പെടുക്കുന്ന, ധാരാളമായി നിസ്കരിക്കുന്നവന്റെ ദർജയിൽ ഒരു മുഅ്മിൻ അവന്റെ ഹസ്നുൽ ഖുൽഖ് കൊണ്ട് എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഫഖനല്ലാഹു ഇയാക്കും, അല്ലാഹു എനിക്കും നിങ്ങൾക്കും അത് നൽകുമാറാകട്ടെ. നോക്കൂ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹസ്നുൽ ഖുൽഖ്. നാളെ പരലോകത്ത് അമലുകൾ തൂക്കി നോക്കുന്ന തുലാസിൽ ഹസ്നുൽ ഖുലുഖ് പോലെ, സൽ സ്വഭാവം പോലെ ഭാരം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, വലിയ ഭാരമുള്ള കാര്യമാണ് ഒരാളുടെ സൽ സ്വഭാവം. അള്ളാഹു അത് അമലുകൾ തൂക്കുന്നതുപോലെ തൂക്കുമെന്നാണ്. അതിന് വലിയ ഭാരം ഖിയാമത്ത് നാളിൽ നമുക്ക് ലഭിക്കും. അതിൽ നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങിയവനാണ് സ്വർഗം ലഭിക്കുക. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീഈശത്തിർ റാദിയ. ആരുടെ നന്മയുടെ തുലാസാണോ ഭാരമേറിയത്, അവൻ തൃപ്തികരമായ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയ, അള്ളാഹുവിനോടുള്ള തൃപ്തി തന്റെ മനസ്സിലുമുള്ള ജീവിതത്തിൽ ആയിരിക്കും, സ്വർഗത്തിലായിരിക്കും. മറ്റൊരു ഹദീസ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന. സ്വർഗത്തിന്റെ വക്കത്ത്, റബദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരമാണ്, അവിടെ ഒരു ഭവനമുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ, ആരാണോ മിറാ ഉപേക്ഷിച്ചത്, മിറാ എന്നാൽ തർക്കം ഉപേക്ഷിച്ചത്, വ ഇൻ കാന മുഹിഖൻ, തന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും, ആരാണോ തർക്കം ഉപേക്ഷിച്ചത് അവന് സ്വർഗത്തിൽ അതിന്റെ വക്കത്തൊരു വീടുണ്ടെന്ന് ഞാൻ ഉറപ്പുതരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അതായത് മിറാ അത് തർക്കം എന്നത് തന്റെ ഭാഗം പറയുക എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് ഒരാൾ തന്റെ ഭാഗം ജയിക്കുക എന്ന നിയ്യത്തിലേക്ക് ഒരാൾ എത്തിച്ചേർന്നാൽ പിന്നെ ആ തർക്കം കൊണ്ട് യാതൊരു ഫലവുമില്ല. മറിച്ച് അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു അവതരിപ്പിച്ച ഹക്കിലേക്ക് ഒരാൾ എത്തണം. അതിനുവേണ്ടിയുള്ള ഇഖ്ലാസോടെയുള്ള സംസാരം അത് കടന്ന് തന്റെ ഭാഗം ജയിക്കുക എന്ന അവസ്ഥയിലേക്ക് ഒരുവൻ എത്തിയാൽ ആ തർക്കം കൊണ്ട് യാതൊരു കാര്യവുമില്ല. മാത്രമല്ല ചില ആളുകൾ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കുന്നത് കാണാം, വിസാരമായ കാര്യങ്ങളിൽ തർക്കിക്കുന്നത് കാണാം, ഒരു പ്രയോജനവുമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കുന്നത് കാണാം. അങ്ങനെ ഒരാൾ തന്റെ ഭാഗത്ത് അവൻ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. അങ്ങനത്തെ കാര്യത്തിൽ ഒരാൾ തർക്കിക്കുന്നത് ഉപേക്ഷിച്ചാൽ, തന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും അവൻ തർക്കം ഉപേക്ഷിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന് സ്വർഗത്തിൽ ഭവനമുണ്ടെന്ന് ഞാൻ ഉറപ്പു പറയും. വബിബൈതിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടുണ്ടെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, ആരാണോ തമാശ പറയുമ്പോൾ പോലും കളവ് പറയാതിരുന്നത് അവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ടായി വീടുണ്ടെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ബാക്കി ഭാഗം എന്താണ്? വബിബൈതിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു ഭവനമുണ്ടെന്ന്, ഏറ്റവും ഉന്നതിയിൽ ഭവനമുണ്ടെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ലിമൻ ഹസന ഖുലുഖു, ആരുടേതാണോ സ്വഭാവം നന്നായത് അവന്റെ. മറ്റൊരു ഖിറാഅത്തിൽ ലിമൻ ഹസന ഖുലുഖ, അല്ലെങ്കിൽ സ്വന്തം സ്വഭാവം ഒരുവൻ നന്നാക്കി തീർത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സ്വർഗത്തിന്റെ റബദിൽ, റബദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്താണ്, അവിടെ വീടുണ്ട്, ആരാണോ ന്യായം തന്റെ ഭാഗത്തായിട്ടും തർക്കം ഉപേക്ഷിച്ചത്. സ്വർഗത്തിന്റെ മധ്യത്തിലൊരു ഭവനമുണ്ട്, ആർക്കാണ്? ആരാണോ തമാശ പറയുമ്പോൾ പോലും കളവ് പറയാതിരുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലൊരു ഭവനമുണ്ട്, ആർക്കാണ്? സൽസ്വഭാവിക്ക്. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്, തർക്കം ഉപേക്ഷിക്കുക, അതുപോലെ കളവ് പറയാതിരിക്കുക. സത്യസന്ധത ശ്രേഷ്ഠമായ സൽസ്വഭാവമാണ് സിദ്ഖ് എന്ന് പറയുന്നത്. ഹയ അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്, ലജ്ജ ഉണ്ടാവുക എന്നത്. എന്തും വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയുക, അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഹയാ അത് സൽസ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നോക്കൂ മറ്റൊരു ഹദീസ്, ഒരു അജീബായ ഹദീസാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിന ദുനിയ, നാല് കാര്യങ്ങൾ നിന്നിൽ ഉണ്ടെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കത് പ്രശ്നമാവുകയില്ല. ഒന്ന്, സിദ്ഖുൽ ഹദീസ്, സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുക. ഹിഫ്ദുൽ അമാന, രണ്ടാമത്തേത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ സത്യസന്ധത പാലിക്കുക, അമാനത്ത് സൂക്ഷിക്കുക. വഹുസ്നുൽ ഖുലുഖ്, മൂന്നാമത്തേത് സൽസ്വഭാവം. നാലാമത്തേത് ഇഫ്ഫത്തു മത്അം, അതായത് ഹറാമല്ലാത്ത റിസ്ക് മാത്രം ഒരാൾ സ്വീകരിക്കുക, ഹലാലായ ഭക്ഷണം മാത്രം. അത് തന്നെ ആളുകളോട് യാചിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് അന്തസായി ഹലാലായത് മാത്രം തിന്നുക. ഈ നാല് കാര്യങ്ങൾ ഒരുവൻ ഉണ്ടെങ്കിൽ ദുനിയാവിൽ അവൻ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, സത്യം പറയുക. അതുപോലെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ സത്യസന്ധത പാലിക്കുക, സ്വഭാവം നന്നാക്കുക. അതുപോലെ നല്ലത് മാത്രം, ഹലാലായ കാര്യം മാത്രം കഴിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഒരാൾക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ ഖൈർ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണ്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ ഉപദേശിച്ചത് കാണാം, അലൈക ബിഹുസ്നിൽ ഖുലുഖ് വതൂലി സംത്, നീ സൽസ്വഭാവത്തിൽ പെരുമാറുക, നീ നിന്റെ മൗനം അത് ദീർഘിപ്പിക്കുക, ദീർഘമായ മൗനം സൽസ്വഭാവം. فوالذي نفسي بيده ما عمل الخلائق بمثلهما, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം പടപ്പുകൾ ആരും അതുപോലുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് രണ്ടും പ്രയാസമുള്ള കാര്യമാണ്, സൽസ്വഭാവത്തിൽ വർത്തിക്കുക എന്നതും അതുപോലെ സംസാരം അത് കുറക്കുക എന്നതും പ്രയാസകരമായ കാര്യമാണ്. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഹുസ്നുൽ ഖുലുഖ് എന്നത് വെളിവാകുന്ന ഒരാളുടെ യഥാർത്ഥ ഖുലുഖ് വെളിവാകുന്ന സന്ദർഭങ്ങളുണ്ട്, അത് വെളിവാകാത്ത സന്ദർഭങ്ങളുണ്ട്. നമ്മളെപ്പോഴെങ്കിലും കാണുന്ന ഒരാൾ, എപ്പോഴെങ്കിലും പുറത്തുനിന്ന് മാത്രം കാണുന്ന ഒരു സുഹൃത്ത്, അവരുമായിട്ടൊക്കെ നമുക്കൊരു തസന്ന, ഒരു മുസാനഅത്ത് ഉണ്ടാകും, ഒരു നാട്യമുണ്ടാകും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ നമ്മൾ പറയും, ആ പോട്ടെ സാർ, അള്ളാഹു പുറത്തേട്ട്, അഫല്ലാഹു അന്നി വഅൻക എന്നൊക്കെ പറഞ്ഞേക്കും. അതേസമയം ഈ മുസാനഅത്ത് നാട്യമില്ലാതാകുന്ന ചില സന്ദർഭങ്ങളിലാണ് ആളുടെ യഥാർത്ഥ ഖുലുഖ് പുറത്തു വരിക. അത് എപ്പോഴും ഇടപെടുന്ന ആളുകളുമായിട്ടായിരിക്കും. ഒന്ന്, നമ്മുടെ വീട്ടുകാർ, അതുപോലെ എപ്പോഴും നിരന്തരം സഹവസിക്കുന്ന ആളുകൾ, അതുപോലെയാണ് യാത്ര, സഫർ. സഫറിന് സഫർ എന്ന് പേര് വന്നത് തന്നെ സഫറിന്റെ അർത്ഥം എന്താണ്? സ്ത്രീകളെ സാഫിറത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ അവർത്ത് മറക്കാത്ത സ്ത്രീ എന്നാണ്, വെളിവാവുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം തന്നെ. അതുകൊണ്ടാണ് യാത്ര ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കള്ള കണ്ണീർ ആരുടേതാണ്, കണ്ണീർ ആരുടേതാണ് എന്നത് യാത്രയിൽ വെളിവാകുന്നതാണ്. കരയുന്നവനും കരച്ചിൽ അഭിനയിക്കുന്നവനും ആരാണ് എന്നത് യാത്രയിൽ വെളിപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇതുപോലെ സഹോദരങ്ങളെ, മുസാനഅത്തിന് അഥവാ നാട്യങ്ങൾക്ക് സ്ഥാനമില്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം അത് പുറത്തേക്ക് വരിക. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇവിടെ സൽ സ്വഭാവത്തിന്റെ ജിമാ അഥവാ അതിന്റെ ആകത്തുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കൂ. അത് വളരെ മഹത്തരമായ കാര്യങ്ങളാണ്, ഏറെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഭാഗ്യം നൽകിയവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നോക്കൂ, അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഅഹും ലിന്നാസ്. അള്ളാഹുവിങ്കൽ ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നത് അവനാണ്. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അഥവാ ഇഷ്ടപ്പെട്ട അമലുകളിൽ ഒന്നാണ്, സുറൂറുൻ തുദ്ഖിലുഹു അല മുസ്ലിം, ഒരു മുസ്ലിമിന് അവന്റെ മനസ്സിൽ നീ ഇട്ടു കൊടുക്കുന്ന സന്തോഷമാണ്, അവൻ സന്തോഷം നൽകുന്ന ഒരു കാര്യം നീ പ്രവർത്തിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമലാണ്. ഉദാഹരണത്തിന്, നിന്റെ സഹോദരനെ കുറിച്ച് നിനക്ക് മനസ്സിലായി അയാൾക്കെന്തോ പ്രയാസമുണ്ട്, അയാളൊരു ദുഃഖത്തിലാണ്, അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ അയാളുടെ അടുത്തുപോയി, എന്നിട്ട് അയാളുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്ന എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു. അതൊരു പക്ഷെ ദുനിയാവിന്റെ സംസാരങ്ങൾ ആയാൽ പോലും, നീ ഏതെങ്കിലും നാട്ടിൽ കണ്ട എന്തെങ്കിലും അത്ഭുതകരമായ ഒരു കാഴ്ച അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, എന്തിനു വേണ്ടി? എന്റെ ഉദ്ദേശം എന്താണ്? അയാളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, അയാളുടെ പ്രയാസമൊന്ന് നീങ്ങട്ടെ. ആ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടമുള്ള മഹത്തായ അമലുകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നീ പകർന്നു നൽകുന്ന സന്തോഷം. അതാണ് മുആദ് റളിയല്ലാഹു നബിയോട് പറഞ്ഞത്, ശിർക്ക് ചെയ്യാത്തവർ സ്വർഗത്തിൽ കടക്കും എന്നർത്ഥമുള്ള ഹദീസ് കേട്ടപ്പോൾ മുആദ് പറഞ്ഞ എന്താ, യാ റസൂലുള്ളാഹ ഫല ഉബശ്ശിറുൻ നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്നാ. സന്തോഷ വാർത്ത അറിയിക്കുക എന്നത് നല്ല കാര്യമാണ്, അതുപോലെ വ്യസനിപ്പിക്കുന്ന വാർത്തകൾ അത് പരമാവധി പറയാതിരിക്കുക. പക്ഷേ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരാൾ വേറൊരുത്തനെ ചീത്ത വിളിച്ചു, നമ്മളത് അറിഞ്ഞു, ആ ചീത്ത നമ്മൾ പോയി എത്തിച്ചു കൊടുക്കാൻ. അറബിയിൽ ഇങ്ങനെ പറയപ്പെടാറുണ്ട്, ശത്മ എത്തിച്ചു കൊടുത്തവൻ ശത്മ ചെയ്തവനെ പോലെയാണ്, തെറി എത്തിച്ചു കൊടുത്തവൻ തെറി വിളിച്ചവനെ പോലെയാണ്. നല്ലതല്ല, സുറൂറുണ്ടാക്കുന്ന കാര്യങ്ങൾ, സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് എത്തിച്ചു കൊടുക്കുക എന്നത് വളരെ ഖൈറായ കാര്യമാണ്. അതേസമയം ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് പരമാവധി, കഴിവിന്റെ പരമാവധി എത്തിച്ചു കൊടുക്കാതിരിക്കുക. ആളുകൾ അത് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല, അവനത് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അങ്ങനെ സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളത് അറിയാതിരിക്കലായിരിക്കും നമുക്ക് ഉപകാരം, നമ്മളത് അറിയാതിരിക്കലായിരിക്കും നമുക്ക് ഏറെ ഉപകാരം. സഹാബത്തിൽ ചിലർ അവരവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിലെത്തുന്നതിന് മുൻപ് എന്ത് ചെയ്യും? ഒന്ന് ചുമക്കും. വീട്ടിലുള്ള ആളുകൾ അവനവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളെന്ന് ചെയ്യേണ്ടത് അത് അവസാനിപ്പിച്ചോട്ടെ, അത് കാണണ്ട, കയറിയിട്ട് കാണണ്ട, കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ, അത് കാണണ്ട എന്ന നിലക്ക് ചുമക്കുമെന്നാണ്. അതല്ലാതെ തഫ്തീഷ് ചെയ്യുക, അതായത് ചൂഴ്ന്ന് അന്വേഷിക്കുക, ചാരപ്രവർത്തനം നടത്തുക എന്നത് തെറ്റായ കാര്യമാണ്. നമ്മൾ വീട്ടുകാർ നമ്മളില്ലാത്തപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നീ പരതി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അള്ളാഹുൽ തവക്കുലാക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആരാന്റെ കുടുംബങ്ങളുടെ കാര്യത്തിൽ നീ നിന്നെ സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ നീ നിന്നെ സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനത്തിന്റെ അതേ ഇനത്തിലാണ് പ്രതിഫലം ലഭിക്കുക. അള്ളാഹു നിന്റെ കുടുംബത്തെ സംരക്ഷിക്കും ഇൻഷാ അല്ലാഹ്. ജനങ്ങളുടെ കുടുംബങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കാതിരിക്കുക. അത് അവരോട് ഏറ്റവും തന്റെ കുടുംബത്തോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറണമെന്നാണോ നീ ഇഷ്ടപ്പെടുന്നത് അവനവന്റെ തന്റെ ഭാര്യയോട് മക്കളോട് എന്നതുപോലെ മറ്റുള്ളവരുടെ ഭാര്യമാരോടും മക്കളോടും ആ നിലപാടിൽ നീ ഉണ്ടായിരിക്കുക. അയാളുടെ ഹറമാണ്, അയാളുടെ പവിത്രമായ കേന്ദ്രമാണ് അയാളുടെ വീടും അയാളുടെ ഭാര്യ അയാളുടെ മക്കളൊക്കെ. ആ ചിന്ത നിന്റെ സഹോദരന്റെ കുടുംബത്തെക്കുറിച്ച് നീ നിനക്കുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കുടുംബത്തെ സംരക്ഷിക്കും. يا ايها الذين امنوا اجتنبوا كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا الله ഈ പറഞ്ഞതിൽ ഒരു തർത്തീബ് ഉണ്ടാണ്. അതായത് ഓ മുഅ്മിനുകളെ, നിങ്ങൾ ഊഹത്തിൽ പരമാവധി അധികവും നിങ്ങൾ ഉപേക്ഷിക്കുക. ഊഹം പലതും തിന്മയാണ്. അത് അതിനുശേഷം പറഞ്ഞു വല തജസ്സസു, നിങ്ങൾ ചാരപ്രവർത്തനം നടത്തരുത്. ولا يغتب بعضكم بعضا, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയും. ഇതൊക്കെ പരസ്പര ബന്ധമുള്ളതാണ്. ഒരാൾ ചൂട് അന്വേഷിക്കുക, അവനവന്റെ വീട്ടുകാരെ കുറിച്ചൊന്ന് ചൂട് അന്വേഷിക്കുക എന്നതിന് മുമ്പ് അയാളുടെ ഉണ്ടാവും എന്താ? സുഹൃദ്ദാൻ, വേണ്ടാത്ത ചിന്ത, ഊഹം, തെറ്റായ ഊഹം ഉണ്ടായേക്കും. പിന്നെയാണ് അവൻ പരിശോധിക്കാൻ ഇറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വന്ന് വാതിലിന് മുട്ടരുത്, വരുന്നുണ്ടെന്ന് അറിയിക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് സഹോദരങ്ങളെ ഇതിന്റെ എല്ലാം അടിസ്ഥാനം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സംരക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ابن عباس رضي الله عنه انه قال له يا غلام ان يعلمك كلمات احفظ الله يحفظك ني الله نسوكشكك ان قال الله انك كاتقول الله عند حفظان سهودرങ്ങളെ ഏറ്റവും വലുത് അതാണ്. നാം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ, അവരെ നാം സൂക്ഷിക്കണം, നമ്മുടെ കുടുംബത്തെ നാം സൂക്ഷിക്കണം, അവരെ ഹറാമുകളെ കുറിച്ച് താക്കീത് നൽകണം, വാജിബായത് കൽപ്പിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ഇതിലോ ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൽപ്പനയിലോ നമ്മുടെ വിലക്കിയിലോ നമ്മുടെ ആജ്ഞയിലോ നമ്മുടെ ശ്രദ്ധയിലോ ഒന്നുമല്ല നമ്മുടെ തവക്കുൽ. അതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രമാണ്. നമ്മുടെ തവക്കുൽ അള്ളാഹുവിലാണ്. അള്ളാഹുവാണ് അവരെ നന്നാക്കേണ്ടത്, അള്ളാഹുവാണ് അവരെ സംരക്ഷിക്കേണ്ടത്. അതിനുള്ള വലിയ വലിയ കാരണങ്ങളിൽ ഒന്നാണ് നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. നമ്മൾ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരുടെ അവരുടെ നഗ്നതകളിലേക്ക്, ഹവാമുകളിലേക്ക്, അന്യരായ നമുക്ക് നോക്കാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക, കണ്ണുകളെ സൂക്ഷിക്കുക എങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാം അല്ലാഹു ആരെ സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നു അവരെ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരുമെല്ലാം അവന്റെ ഹിഫ്ളു കൊണ്ട് സംരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ് നീ നിന്റെ സഹോദരനായ മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം പകർന്നു കൊടുക്കുക. ഔ തക്ഷിഫ അൻഹു കുർബ, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസം നീക്കം ചെയ്യുക. ഔ തഖ്ദി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവന്റെ ഒരു കടം നീ വീട്ടിക്കൊടുക്കുക. ഔ തത്റുദ അൻഹു ജൂഅൻ, അല്ലെങ്കിൽ അവന്റെ വിശപ്പ് നീ മാറ്റുക, ഭക്ഷണം കൊടുക്കുക. വല അൻ അംശിയ മഅ അഖിൻ ഫീ ഹാജതിൻ അഹബ്ബു ഇലയ്യ മിൻ അഅ്തകിഫ ഫീ ഹാദാൽ മസ്ജിദ് ശഹറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എന്റെ ഒരു സഹോദരന്റെ കൂടെ അവന്റെ ആവശ്യത്തിനു വേണ്ടി നടക്കുക എന്നതാണ് ഈ മസ്ജിദിൽ അഥവാ മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സഹോദരന്റെ ആവശ്യത്തിനു വേണ്ടി ഞാൻ നടക്കുക എന്നതാണ് ഈ മസ്ജിദിൽ. മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുക എത്ര പ്രതിഫലമുള്ള കാര്യമാണ്, കാരണം അവിടെ നിസ്കാരത്തിന് ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ, ആയിരം ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ മറ്റുള്ള മസ്ജിദുകളെക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എന്റെ സഹോദരന്റെ ആവശ്യത്തിന് നടക്കുക എന്നതാണ് എനിക്കിഷ്ടം. വമൻ കഫ ഗദബഹു സതറല്ലാഹു ഔറത, ആരെങ്കിലും തന്റെ കോപത്തെ പിടിച്ചു വച്ചാൽ സതറല്ലാഹു ഔറത, അവന്റെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. വമൻ കളമ ഗൈളഹു വലൗ ഷാഅ അൻ യംദിയഹു അംദാഹു മലഅ അല്ലാഹു ഖൽബഹു റജാഅൻ യൗമൽ ഖിയാമ, ആരെങ്കിലും തന്റെ കോപത്തെ അടക്കി പിടിച്ചാൽ അവന് വേണമെങ്കിൽ അത് പ്രയോഗിക്കാം, അങ്ങനെയുള്ള അവസ്ഥയാണ്. അവിടെ അവൻ പിടിച്ചു വച്ചാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ റജാ പ്രതീക്ഷ കൊണ്ട് നടക്കുന്നതാണ്. الله يمكن توفيق شيء مراقل. ومن مشى مع أخيه في حاجة حتى تتهيأ له أثبت الله قدمه يوم تزول الأقدام. ആരാണോ തന്റെ സഹോദരന്റെ ആവശ്യം നിറവേറുന്നതുവരെ അവന്റെ കൂടെ നടന്നത് ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇവന്റെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതാണ്, അഥവാ സിറാത്തു പാലത്തിൽ സ്വർഗത്തിലേക്ക് കടക്കുവോളം. വഇന്ന സൂഅൽ ഖുലുഖി യുഫ്സിദുൽ അമല കമ യുഫ്സിദുൽ ഖല്ലു അൽ അസല. ഒരാളുടെ മോശം സ്വഭാവം അതവന്റെ അമലുകളെ അതിനെ ഫസാദിലാക്കി കളയും, അതിനെ തകർത്ത് കളയും. കമ യുഫ്സിദുൽ ഖല്ലു അൽ അസൽ, സുർക്ക അത് തേനിനെ മോശമാക്കുന്നതുപോലെ, സൽസ്വഭാ അവന്റെ സൽപ്രവർത്തനങ്ങളാകുന്ന തേനിനെ ദുസ്വഭാവമെന്ന സുർക്ക അത് തകരാറിലാക്കി കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ എത്ര മഹത്തരമായ കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നത്. ഇതിലെ ഖൈറുകൾ സ്വീകരിക്കാനും ഷറിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ചില അമലിനേക്കാൾ ചില അമലിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും ഓരോ സന്ദർഭമുണ്ട്, ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്. അതായത് ജനങ്ങളുമായി കൂടിക്കലർന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പൊ ആളുകളെ സഹായിക്കാൻ, ആളുകളുടെ ആവശ്യം അറിയാൻ, ഒരാൾ ആരോടും ഉണ്ടാതെ ഒറ്റക്ക് ഇങ്ങനെ വന്നു പോയി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ജനങ്ങളുടെ ആവശ്യം അവനെങ്ങനെ അറിയും? ജനങ്ങളുടെ ആവശ്യം അവനെങ്ങനെ നിവർത്തിച്ചു കൊടുക്കും? സാധ്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള അമലിന് ജനങ്ങളുമായി കൂടിക്കലരുക തന്നെ വേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മുസ്ലിമു അല്ലദി യുഖാലിത്തുൽ മുസ്ലിമീന വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ മുസ്ലിമി അല്ലദി ലാ യുഖാലിത്തുൽ മുസ്ലിമീന വലാ യസ്ബിറു അലാ അദാഹും. മുസ്ലിമീങ്ങളുമായി കൂടിക്കലരുകയും എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ്. മുസ്ലിമീങ്ങളുമായി കൂടിക്കലരാതെ അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കാത്ത മുസ്ലിമിനെക്കാളും നല്ലത്. അതാണ് പൊതുവെ മുസ്ലിമീങ്ങളുമായി നാം സ്വീകരിക്കേണ്ട നിലപാട്, പൊതുവെയുള്ള നിലപാടതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില കാലങ്ങൾ വന്നേക്കും. ഇപ്പൊ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, ഒരാൾ തന്റെ ഈമാനും കൊണ്ട് ഫിത്ന പേടിച്ച് മലമടക്കുകളിൽ ജീവിക്കേണ്ട അവസ്ഥ വന്നേക്കും. അവന്റെ സമ്പത്തിൽ ഏറ്റവും നല്ലത് ആടുകളായി തീരും. ഇമാം ബുഖാരി സഹീഹിൽ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നമ്മളതിനെ പരിഹസിച്ചുകൂടാ, ചില ആളുകൾ പരിഹസിക്കും ഞങ്ങളെ ഹദീസുകളെ, ആടിനു വയ്ക്കാൻ പോവുക എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. അല്ല സഹോദരങ്ങൾ, അത് അങ്ങനെയുള്ള കാലം വന്നാലാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അതേസമയം അങ്ങനെയുള്ള കാലം വരുമെന്നാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ വന്നാലുള്ള കാര്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾക്ക് ഉസ്ലത്ത് ചില സന്ദർഭങ്ങളിൽ അയാളത് ചെയ്യേണ്ടി വരും. കാരണം താൻ നശിച്ചു പോവുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് കണ്ടാലൊരു പക്ഷെ അയാൾ അവരിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. അതേസമയം പൊതുവെ എന്താണ് ഒരു മുസ്ലിമിന്റെ നിലപാട്? മുസ്ലിമീങ്ങളുമായി കൂടിക്കലരുക എന്നതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ അമലുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. ജനങ്ങളുമായി കൂടിക്കലർന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട്, അവരെ സഹായിക്കുക, അപ്പൊ അവരുടെ ജനാസയിൽ പങ്കെടുക്കുക, രോഗിയെ സന്ദർശിക്കുക, ഇതൊക്കെ ആളുകളുമായി കൂടിക്കലർന്ന അമലല്ലേ. ഒറ്റക്ക് ജനങ്ങളുമായി ഒഴിഞ്ഞു നിൽക്കേണ്ട അമലുണ്ട്, അതിനുള്ള ഉദാഹരണമാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒറ്റക്കിരിക്കാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഒരു കൂടാരത്തിനകത്ത് വരെ ഇരുന്നത് എന്തുകൊണ്ടാണ്? അതായത് പരമാവധി ഒറ്റക്കിരിക്കുക, അള്ളാഹുവിനുള്ള ദിക്റും ദുആവും ഖുർആൻ പാരായണം ഒക്കെ ആയി നിസ്കാരവും ഒക്കെ ഒറ്റക്കിരിക്കുക എന്നതാണ് ഇഅ്തികാഫിന്റെ റൂഹ്, അതാണ് ഇഅ്തികാഫിന്റെ ആത്മാവതാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞ് മസ്ജിദിൽ ഇരുന്നിട്ട് തമാശ പറയലും ഇങ്ങനെ കുറെ സമയം സംസാരിച്ചിരിക്കലും അത് ഇഅ്തികാഫിന്റെ റൂഹ നഷ്ടപ്പെടുത്തലാം, ഇഅ്തികാഫിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തലാം. ഇഅ്തികാഫിൽ മറ്റുള്ളവരുമായി കൂടിക്കലരുക എന്നത് പരമാവധി കുറക്കണം. ഇത് നോക്കൂ, ഈ സൽ പ്രവർത്തനങ്ങൾ ഓരോന്നും അതിന്റെ സന്ദർഭത്തിൽ ചെയ്യലാണ് ഏറ്റവും ഖൈർ. എല്ലാ സൽക്കർമ്മത്തിൽ നിന്നും നിനക്കൊരു ഓഹരി ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും ഖൈർ. നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇന്ന് ആരാണ് നോമ്പുകാരൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ, എനിക്ക് നോമ്പ്. ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലുമുണ്ട്. ഇന്ന് ആരാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലുണ്ട്. ഇന്ന് ആരാണ് ഒരു ജനാസയിൽ പങ്കെടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒറ്റ ദിവസമാണ് ഇതെല്ലാം, ഒരൊറ്റ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എല്ലാം ഒരു ദിവസം ഒരാളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിനാണ്. അബൂബക്കർ സിദ്ദീഖാണ് ഉമ്മത്തിൽ ഏറ്റവും അഫ്ദൽ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് കർമ്മങ്ങളിൽ കർമ്മങ്ങളുടെ ശ്രേഷ്ഠത അതിന്റെ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും. ചില സന്ദർഭങ്ങളിൽ നീ സാധുക്കളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടി വരും, ചിലപ്പോൾ വേറെ ചില ഖൈർ ആ സമയത്ത് നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, വാജിബ് നഷ്ടപ്പെടുത്തിക്കൂടാ, നിർബന്ധമായത് നഷ്ടപ്പെടുത്തിക്കൂടാ, പക്ഷെ വാജിബുൽ വഖ്ത് ഉണ്ട്, ആ സമയത്ത് വാജിബ് ആ ഒരു കാര്യം ഉണ്ടാവും, ആ സമയത്ത് വാജിബായ ഒരു കാര്യമുണ്ടാവും. ഒരാൾ അപകടത്തിലോ മറ്റോ പൊട്ട് കിടക്കുന്ന നമ്മൾ കണ്ടാൽ സല്ലല്ലാഹു അലൈഹി, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അയാളെടുത്തു കൊണ്ടുപോയി അയാളെ ജീവൻ രക്ഷിക്കുക എന്നത് വാജിബായ കാര്യമാണ്. ആ സമയത്ത് നിർബന്ധമാണത്, ആ സമയത്ത് നിർബന്ധമാണ് ആ കാര്യം. ആ സമയത്ത് ഒരുപക്ഷെ ഒരു ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പോലും ആ സമയത്ത് അത് നിർബന്ധമായി തീരും, വാജിബുൽ വഖ്ത് ഉണ്ടാകും. അതുപോലെ സഹോദരങ്ങളെ, സുന്നത്തായ കർമ്മങ്ങൾ അത് ചില സന്ദർഭത്തിൽ അതിന് മുൻതൂക്കം കൊടുക്കേണ്ടി വരും, കാരണം അത് അപ്പോൾ വളരെ അത്യാവശ്യമാണ്. ആ സമയത്ത് ആ ആവശ്യം തീർക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അവിടുന്നുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മങ്ങളുടെ അഫ്ദലിയ, അതിന്റെ ശ്രേഷ്ഠതയിലെ വ്യത്യാസം സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ വാജിബുകൾ അത് ഒരാൾ വേറെ എന്തെങ്കിലും ഖൈറിന് നടന്ന പേരും പറഞ്ഞ് അന്ന് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ, നിസ്കാരത്തിന്റെ വഖ്ത് കഴിയുമ്പോഴും നിസ്കരിച്ചിട്ടില്ല, അവന് യാതൊരു എതിർമില്ല, എതിർമില്ലാത്ത അവസ്ഥയിൽ പാടില്ല. അങ്ങനെ നന്മ സ്വയം തീരുമാനിച്ചുകൂടാ, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് ഏതോ അതാണ് നന്മ, അള്ളാഹു തിന്മയാണെന്ന് പഠിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ തിന്മ. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം തുടർന്നു പറയുന്നു ഈ കിതാബിൽ, വഅമ്മ അൽ ഖുലുഖുൽ അദീം അല്ലദീ വസഫ അല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ദീനുൽ ജാമിഉ ലിജമീഇ മാ അമറ അല്ലാഹു ബിഹി മുത്ലഖാ. വഅമ്മ അൽ ഖുലുഖുൽ അദീം, എന്നാൽ ശ്രേഷ്ഠമായ സ്വഭാവം ഉണ്ടല്ലോ, അൽ ഖുലുഖുൽ അദീം അല്ലദീ വസഫ അല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അല്ലാഹു വിശേഷിപ്പിച്ച അൽ ഖുലുഖുൽ അദീം, നബി ആ ഖുലുഖുൽ അദീമിലാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൽ ഖലമിൽ വഇന്നക ലഅലാ ഖുലുഖുൽ അദീം, ഓ നബിയെ താങ്കൾ മഹത്തായ ഖുലുഖിലാണ്, മഹത്തായ സ്വഭാവ വിശേഷണങ്ങളിലാണ്. അതെന്താണ് യഥാർത്ഥത്തിൽ? ഫഹുദ്ദീനുൽ ജാമിഅ, അത് മുഴുവൻ ദീനാണത്. ലി ജമീഇ മാ അമറ അല്ലാഹു ബിഹി മുത്തലഖാ, അല്ലാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ഹാകദാ ഖാല മുജാഹിദുൻ വഗൈറു, ഇങ്ങനെയാണ് മുജാഹിദും മറ്റുള്ളവരും പറഞ്ഞിട്ടുള്ളത്. മാം മുജാഹിദ് താബിഈയാണ്, മുജാഹിദ് ഇബ്ൻ ജബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഖുർആനിന്റെ തഫ്സീർ സഹാബത്തിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ തഫ്സീറിന്റെ കിതാബുകളിൽ ധാരാളമായി മുജാഹിദിന്റെ തഫ്സീർ കാണാം. ഇമാം അൽ ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ സഹീഹിലൊക്കെ ഖുർആനിൽ ആയത്ത് വിശദീകരിക്കേണ്ട സന്ദർഭം വന്നാൽ ഏറ്റവും മുൻതൂക്കം കൊടുത്ത തഫ്സീർ മുജാഹിദിന്റെ തഫ്സീറാണ്. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ അദ്ദേഹം ഖുലുഖുൽ അദീമിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്, അത് മുഴുവൻ ദീനാണ്. വഹുവ തഅ്‌വീലുൽ ഖുർആൻ, ഖുർആൻ നടപ്പിലാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ തഅ്‌വീലിന്റെ അർത്ഥം എന്താ? ഖുർആൻ നടപ്പിൽ വരുത്തുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. كما قالت عائشة رضي الله عنها، عائشة رضي الله عنها പറഞ്ഞത് പോലെ, كان خلقه القرآن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖ്, അവിടുത്തെ ഖുലുഖ് ഖുർആനാണ്. എപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞത്? ഒരാൾ വന്ന് ചോദിക്കാൻ, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖ്, അവിടുത്തെ സ്വഭാവം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ഖുർആൻ ഓതിയിട്ടില്ലേ, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖ്, അഥവാ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിച്ച നന്മകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഖുർആനിലൂടെ അല്ലാഹു ഇലക്കിയ തിന്മകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം തുടരുന്നു, وحقيقته المبادرة إلى امتثال ما يحبه الله تعالى بطيب نفس وانشراح صدر. وحقيقته عندنا ذي حقيقة هذين ذا كام بندان هذا ساكشال كري كلاهنيا قرآن أنا نبي رضي الله عنه برد إنه برنال المبادرة هذه وجم شللان إلى امتثال نربي الورتان മയുഹിബ്ബുഹു അല്ലാഹു തആല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യം നടപ്പിലാക്കാൻ അതീവ ധൃതി കാണിക്കലാണ്, വേഗത്തിൽ അത് ചെയ്യലാണ്. ബിതീബി നഫ്സിൻ, നല്ല മനസ്സോടെ, വൻഷറാഹി സദ്രിൻ, വിശാലമായ ഹൃദയത്തോടെ അഥവാ സന്തോഷത്തോടെ ഒരു വെറുപ്പുമില്ലാതെ അള്ളാഹു കൽപ്പിച്ചത് നടപ്പിലാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ഖുർആൻ ആണ് നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉദ്ദേശം. വഅമ്മ ബയാനു അന്ന ഹാദ കുല്ലഹു ഫി വസിയത്തില്ലാഹ്, എന്നാൽ ഈ പറഞ്ഞതൊക്കെ ഷെയ്ഖുൽസ്ലാം പറയുകയാണ്, നേരത്തെ നമ്മൾ വിശദീകരിച്ച മുആദ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ വന്നതൊക്കെ ഫി വസിയത്തില്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ വസിയത്താണ് എന്നതെങ്ങനെയാണ് വരിക? അതെങ്ങനെ വരും? ഫഹുവ, അതായത് അന്ന ഇസ്മ തഖ്വല്ലാഹ്, അതായത് തഖ്വല്ലാഹ് എന്ന വാക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന വാക്ക്, യജ്മഉ ഫിഅല കുല്ലി മാ അമറ അല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുക എന്നത് തഖ്വ എന്ന പദത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇജാബൻ വസ്തിഹ്ബാബൻ, അതായത് നിർബന്ധമായ കാര്യങ്ങളും പുണ്യകരമായ നിർബന്ധമല്ലാത്ത കാര്യങ്ങളും. ഖശ്യ വമ നഹ അൻഹു തഹ്രീമൻ വ തൻസീഹൻ, അതുപോലെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, ഒന്നുകിൽ തഹരീമൻ ഹറാമായി വിലക്കിയത്, വ തൻസീഹൻ, തൻസീഹൻ എന്ന് പറഞ്ഞാൽ അത് ഹറാമായിട്ടല്ല വിലക്കിയത്, പക്ഷെ അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. ഫുഖഹാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കറാഹത്ത് എന്ന് പറയും, ചെയ്യാതിരിക്കലാണ് നല്ലത്, ഉപേക്ഷിക്കലാണ് നല്ലത് പുണ്യകരം, പക്ഷെ ചെയ്താൽ ഒരാൾക്ക് കുറ്റം രേഖപ്പെടുത്തപ്പെടുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് ഒഴിവാക്കലാണ് നല്ലത്. അങ്ങനെ കൽപ്പിക്കപ്പെട്ട, അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങളും ഏതിലുൾപ്പെടും? തഖ്വയിൽ ഉൾപ്പെടും. മനസ്സിലാവും, തഖ്വ അല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, ഒന്നിക്ക് നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ മുസ്തഹബായി കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, ഒന്നിക്കിൽ ഹറാമായി വിലക്കി അല്ലെങ്കിൽ കറാഹത്തായി വിലക്കി, ഇതൊക്കെ തഖ്വ അല്ലാ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിലും പടപ്പുകളോടുള്ള ബാധ്യതകളിലും ഇത് രണ്ടും വരും, നിർബന്ധമായതും പുണ്യകരമായതും, ഹറാമായതും കറാഹത്തായതും. അള്ളാഹുവിനോടുള്ള ബാധ്യതയിലുമുണ്ട്, അതുപോലെ പടപ്പുകൾ തമ്മിലുള്ള ഇടപാടിലും ഇത് വരും. ലാക്കിൻ, പക്ഷേ ലമ്മ കാന താറതൻ യഅനി ബിത്തഖ്വ, പക്ഷേ ചില സമയത്തൊക്കെ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുണ്ട്. എന്തുദ്ദേശിക്കപ്പെടാറുണ്ട്? ഖശ്യത്തുൽ അദാബി, ശിക്ഷയെ പേടിക്കുക. അൽ മുക്തദിയതി, ആ പേടി ഉണ്ടെങ്കിൽ അനിവാര്യമായും സംഭവിക്കും എന്ത്? ലിൽ ഇൻകിഫാഫി അനിൽ മഹാരിം, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഉണ്ടാകും. എന്തിനു പേടിയുണ്ടെങ്കിൽ? അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിയുണ്ടെങ്കിൽ. ആ അർത്ഥത്തിലും തഖ്വ ഉപയോഗിക്കും, ശ്രദ്ധിക്കുക, ആ അർത്ഥത്തിൽ മാത്രം. ആദ്യം പറഞ്ഞ അർത്ഥം ഏതാണ്? രണ്ടും ഉൾപ്പെട്ടില്ലേ? അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലും അള്ളാഹു വിലക്കിയത് ഓടിയലും, രണ്ടും ഉൾപ്പെട്ടു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ തഖ്വ ഏതിനു മാത്രം ഉപയോഗിക്കും? ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതിന് മാത്രം ഉപയോഗിക്കും. ഏതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ബിർറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞാൽ, താവനു അലൽ ബിർറി വത്തഖ്വ, ബിർറിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, ബിർറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞാൽ, ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാൽ, ഒരേ സിയാഖിൽ പറഞ്ഞാൽ, ബിർറ് കൊണ്ട് ഉദ്ദേശം നന്മ ചെയ്യലാണ്, തഖ്വ കൊണ്ട് ഉദ്ദേശം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അതേസമയം തഖ്വ ഒറ്റയ്ക്ക് പറഞ്ഞാലോ രണ്ടും ഉൾപ്പെട്ടു, നന്മ ചെയ്യലും തിന്മ പൊടിയലും. ഏതുപോലെ ഇമാനും ഇസ്ലാമും പോലെ കേട്ടിട്ടല്ലോ നിങ്ങൾ ഇമാൻ ഇസ്ലാമിനെ കുറിച്ച്, ഇമാൻ ഇസ്ലാം ഈ രണ്ടു വാക്ക് ഒരുമിച്ച് പറഞ്ഞാൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക എന്താണ്? ലാഹിറായ കർമ്മങ്ങൾ, പുറമേക്ക് കാണാവുന്ന കർമ്മങ്ങൾ, നിസ്കാരം, സക്കാത്ത്, ഷഹാദത്ത്, അതുപോലെ നോമ്പ്, ഹജ്ജ്. ഈമാൻ കൊണ്ട് ഉദ്ദേശം ആറ് ഈമാൻ കാര്യങ്ങൾ ഉള്ളിലുള്ളത്, ഇസ്ലാം കൊണ്ട് ഉദ്ദേശം പുറത്ത് കാണുന്നത്. ഇത് ഏതർത്ഥം, എപ്പോഴുള്ള അർത്ഥമാണ് ഈമാൻ ഇസ്ലാം ഒരുമിച്ച് പറഞ്ഞാൽ? അതേസമയം വേറെ വേറെ പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് പറഞ്ഞതെന്ന് കൂട്ടിക്കോ. ഉദാഹരണത്തിന് ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. അവിടെ ഈമാൻ പറഞ്ഞോ? ഇല്ല, ഇസ്ലാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഈമാനും ഇസ്ലാമും ആ പദത്തിൽ വന്നു, അതിൽ ഈമാനും വന്നു ഇസ്ലാമും വന്നു. കാരണം അള്ളാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? പുറമേക്ക് കാണുന്ന കർമ്മങ്ങളാണെന്നാണോ? അല്ല, ഉള്ളിലുള്ള വിശ്വാസവും പുറമേക്കുള്ള കർമ്മങ്ങളും അതിലുൾപ്പെട്ടു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ രണ്ട് വാക്ക് ഇസ്ലാമും ഈമാനും യോജിച്ചു വന്നാൽ വേർപിരിയും, വേർപിരിഞ്ഞാൽ യോജിക്കും. ഇതഫക്ക ഇഫ്തറക്ക വൈദഫ്തറക്ക ഇത്തഫക്ക, അങ്ങനെ പല പദങ്ങളുണ്ട് അറബിയിൽ. അതിൽ മറ്റൊന്നാണ് ബിർറും തഖ്വയും. തഖ്വ ഒറ്റക്ക് പറഞ്ഞാൽ അതിൽ അള്ളാ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും ഉൾപ്പെട്ടു, വിലക്കിയ കാര്യങ്ങൾ വെടിയലും ഉൾപ്പെട്ടു. അതേസമയം ബിർറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞാലോ, ബിർറിന്റെ അർത്ഥം നന്മ ചെയ്യുക, തഖ്വയുടെ അർത്ഥം തിന്മ ഉപേക്ഷിക്കുക. ബിർറു ഒറ്റക്ക് പറഞ്ഞാലോ അതും അങ്ങനെ തന്നെ, ബിർറു മാത്രം പറഞ്ഞു തഖ്വ കൂടെ ഇല്ലാതെ. അപ്പൊ നന്മ ചെയ്യലും അതിൽ ഉൾപ്പെട്ടു, തിന്മ വെടിയലും അതിൽ ഉൾപ്പെട്ടു. ഇസ്ലാമും ഈമാനും പോലെ തന്നെ അങ്ങനെ പല പദങ്ങളുണ്ട് എന്നാണ്. പല ഫഖീറും മിസ്കീനും അതുപോലത്തെ പദമാണ്. മിസ്കീനും സമാനമായ അർത്ഥമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഖീർ എന്നാൽ നമുക്കറിയാം ഇല്ലാത്ത ആളാണ്, തീരെ ഇല്ലാത്ത ആളാണ്. മിസ്കീൻ എന്നാൽ ഉണ്ട് പക്ഷെ ആവശ്യത്തിന് തികയാത്ത ആളാണ്. ഇത് ഫഖീറും മിസ്കീനും ഒരുമിച്ച് പറഞ്ഞാലുള്ള അർത്ഥമാണ്. അതേസമയം ഫഖീർ മാത്രം പറഞ്ഞാൽ ഈ രണ്ടു കൂട്ടർ അതിൽ ഉൾപ്പെട്ടു. മിസ്കീൻ എന്ന് മാത്രം പറഞ്ഞാൽ പൊതുവെ അത് രണ്ടിലും രണ്ടു കൂട്ടരും അതിൽ ഉൾപ്പെട്ടു എന്നാണ്. ഇങ്ങനെയുള്ള ചില പദങ്ങളുണ്ട്, ഒരുമിച്ച് വന്നാൽ അതിന് ആ അർത്ഥം അവർ ആ രണ്ടു പദങ്ങളും പങ്കിട്ടെടുക്കും. വേറെ വേറെ വന്നാൽ ഒന്നിൽ തന്നെ, ഒറ്റക്ക് ഒറ്റക്ക് വന്നാൽ ഒറ്റ പദത്തിൽ തന്നെ രണ്ടു പദത്തിന്റെ അർത്ഥവും വരും. ഇവിടെ തഖ്വ എന്നതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ പാപങ്ങൾ ഉപേക്ഷിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നർത്ഥം ചില സന്ദർഭത്തിൽ പറയാറുണ്ട് എന്നതുകൊണ്ട്. അല്ലെങ്കിൽ തഖ്വ എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെട്ടു, എല്ലാം ഉൾപ്പെട്ടു, പക്ഷേ ചില സന്ദർഭങ്ങളിൽ പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിന് മാത്രം തഖ്വ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാഅ മുഫസ്സറൻ ഫി ഹദീസി മുആദ്, മുആദ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ വിശദമായി അത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടു. നോക്കൂ, തിന്മ ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യുക, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക, അതൊക്കെ തഖ്വയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ തഖ്വ കൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് മാത്രം ഉദ്ദേശിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൽ വിശദമായി തന്നെ വന്നിരിക്കുന്നു. വകദാലിക ഫി ഹദീസി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ അല്ലദീ റവാഹു തിർമിദി വസഹഹ, അതുപോലെ തിർമിദി റിവായത്ത് ചെയ്ത ഇമാം തിർമിദി സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഒരു ഹദീസിലും ഇതുപോലെ വന്നിട്ടുണ്ട്. ഖീല യാ റസൂലുള്ളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, മാ അക്സറു മാ യുദ്ഖിലു അന്നാസൽ ജന്ന, ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികമുള്ള കാര്യം ഏതാണ്? ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഏറ്റവും കാരണമാകുന്ന കാര്യം ഏതാണ്? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, തഖ്വയും അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതും സൽസ്വഭാവമാണ്. ഇത് നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അതായത് തഖ്വല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ സൽസ്വഭാവം അതിൽ പെട്ടു. പക്ഷേ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു പറയുകയാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യമാണ് അത് സൂചിപ്പിക്കുന്നത്. ഏതുപോലെ തഅറുജുൽ മലായികതു വർറൂഹു, മലക്കുകൾ കയറിപ്പോകുമെന്ന്, റൂഹും കയറിപ്പോകും. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ, മലക്ക് എന്ന് പറഞ്ഞതിൽ ജിബ്രീൽ ഉൾപ്പെട്ടില്ലേ? പക്ഷെ ജിബ്രീലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ്? ജിബ്രീലിന്റെ ഷറഫ് കൊണ്ട്. തനസ്സലുൽ മലായികതു വർറൂഹു, മലക്കുകൾ ഇറങ്ങും, റൂഹും ഇറങ്ങും. റൂഹ് ജിബ്രീൽ, മലക്കുകളിൽ ഒരു മലക്കാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ മലക്കിന്റെ പ്രത്യേകത കൊണ്ട്, പ്രാധാന്യം കൊണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹുനഫ അൽ യുഖീമു സ്സലാ വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ ഹുനഫ വയുഖീമു സ്സലാ വതുസ്സക വദാലിക ദീനുൽ ഖയ്യിമ, അവർ കൽപ്പിക്കപ്പെട്ടത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്, നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനുമാണ്. നിസ്കാരവും സക്കാത്തും ഇബാദത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉമ്മഹാതുൽ ഇബാദത്തിൽപ്പെട്ട, ഇബാദത്തുകൾ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടെണ്ണമാണ് നിസ്കാരവും സക്കാത്തും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്. ഖീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കപ്പെട്ടു, വമാ അക്സറു മാ യുദ്ഖിലു അന്നാസ അന്നാർ, ജനങ്ങളെ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം ഏതാണ്? നരകത്തിൽ കടക്കാൻ ഏറ്റവും കാരണമാകുന്ന കാര്യം ഏതാണ്? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്വഫാൻ. അൽ അജ്വഫാൻ അഥവാ ഉള്ളിൽ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ, അൽഫാമു വൽ ഫർജു, ഒന്ന് നാവാണ്, ഒന്ന് ലൈംഗിക അവയവമാണ്. സമാനമായ ഹദീസുകൾ വേറെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വ മാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹു അൽ ജന്ന, ആരാണോ അവന്റെ രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും അവന്റെ രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും എനിക്ക് ഉറപ്പ് നൽകുന്നത്, അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ ഉറപ്പു നൽകാം. കാരണം ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ് അവൻ അതിന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. രണ്ടിനും ഒരുതരം ഷഹുവത്തുണ്ട്. ലൈംഗിക അവയവത്തിന് അതിന്റെ മോഹമുണ്ട്, അതുപോലെ നാവിന് ഒരു തരം ഷഹുവത്തുണ്ട്. അതെന്താ? സംസാരിക്കാനുള്ള കടുത്ത മോഹമാണ്. ചില സമയത്ത് നമുക്കിത് പറയാതെ നിൽക്കാൻ നിൽക്കപ്പുറത്തി ഉണ്ടാവില്ല, പറഞ്ഞേ തീരുള്ളൂ. ഷഹുവത്താണത്, ഒരു തരം കടുത്ത ദുഷിച്ച ആഗ്രഹമാണത്. ആ സമയത്ത് അതിനെ പിടിച്ചു വെക്കുക എന്നത് കടുത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാനുള്ളത്, സംസാരം നീ ഏറ്റവും ഒതുക്കാൻ വലിയ ശ്രദ്ധ വേണ്ടത് നിനക്ക് നേരെ വിരലുകൾ ഉയരുന്ന സമയത്ത്, സംസാരം കാത്തിരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കണമെങ്കിൽ അതിന് വലിയ തോഫീഖ് വേണം. അതുപോലെ പറയാൻ വലിയ ആഗ്രഹം തോന്നുന്ന സമയത്ത് മിണ്ടാതിരിക്കണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന വലിയ തോഫീഖ് വേണം. അള്ളാഹുവിനോട് നാം അതിന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ വന്നിട്ടുള്ളതാണ്, വസദ്ദിദ് ലിസാനി, അള്ളാഹുവിന്റെ നാവ് നീ നേരെയാക്കി തരണം. നാവിന്റെ സദാദിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. നാവിന്റെ ഷർറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ നേടിയിട്ടുണ്ട്. അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഷർരി സംഇ വമിൻ ഷർരി ബസറി വമിൻ ഷർരി ലിസാനി വമിൻ ഷർരി ഖൽബി വമിൻ ഷർരി മനിയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ, അള്ളാഹുവിന്റെ കാതിന്റെ തിന്മയിൽ നിന്ന്, അതുപോലെ കണ്ണിന്റെ തിന്മയിൽ നിന്ന്, ഹൃദയത്തിന്റെ തിന്മയിൽ നിന്ന്, നാവിന്റെ തിന്മയിൽ നിന്ന്, എന്റെ ഇന്ദ്രിയത്തിന്റെ തിന്മയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവാണ് റബ്ബാണ് നമുക്കത് നേരെയാക്കി തരേണ്ടവൻ. അവനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ പല ദുഷിപ്പുമുള്ള എന്നെയും നമ്മിൽ പലരെയും പോലെയുള്ള ആളുകൾ സഹോദരങ്ങളെ ആത്മാർത്ഥമായി അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിരാശപ്പെടേണ്ടതില്ല. നന്നാവാനുള്ള നമ്മുടെ ഓരോ ശ്രമവും അള്ളാഹുങ്കൽ പ്രതിഫലാർഹമാണ്. മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തോട് അതിനുവേണ്ടി പോരാടുക, അള്ളാഹുവിനോട് അതിന് ദുആ ചെയ്യുക എന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. മരണം വരെ സമയമുണ്ട്, പേടിക്കേണ്ടതില്ല. റൂഹ് തൊണ്ടകുഴിയിൽ എത്തുന്നതുവരെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് സാധിച്ചില്ല, കുറെ നാൾ ഞാൻ ശ്രമിച്ചു സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എളുപ്പമാക്കി തരും. നോക്കൂ, വഫി സഹീഹി, ഇവിടെ സഹീഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം സഹീഹായ ഒരു ഹദീസിൽ എന്നാണ്. صحيح حديث ورنيت عند عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم برنداء ابن عمر ادريك هذا الحديث اكمل المؤمنين ايمانا احسنهم خلقا اكمل المؤمنين ايمانا مؤمن غير لتوم പൂർണമായ ഈമാൻ ഉള്ളവൻ ആരാണ്? അഹ്സനുഹും ഖുലുഖൻ, ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവനാണ്. فجعل شيخ الاسلام പറയുന്നു فجعل كمال الايمان في كمال حسن الخلق, പൂർണമായ ഈമാൻ പൂർണമായ സ്വഭാവത്തിലാണ് ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു. ومعلوم ആർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന الايمان كله تقوى الله, ഈമാൻ എന്നാൽ മുഴുവൻ ഈമാനും എന്നാൽ അത് യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ഇമാൻ. അത് ഇമാനിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിലൊന്നാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നത്. വഫഖനില്ലാഹു വയ്യാക്കും. വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാരക അല അബ്ദിഹി വറസൂല നബീനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.